2020 ഫെബ്രുവരി 23 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ലിജ വർഗീസ് എഴുതിയ വിയർപ്പ് മണമുള്ള തോട്ടങ്ങൾ എന്ന പരമ്പരയുടെ 2 കണ്ണീരാൽ നനയുന്ന ചെടി. വെള്ളക്കാരൻ്റേതായിരുന്നപ്പോഴും തദ്ദേശീയരായ ഉടമകളുടെ കയ്യിലായിരുന്നപ്പോഴും ഇവിടത്തെ തേയിലച്ചെടികൾ എന്നും കുടിച്ചു വളർന്നത് തൊഴിലാളികളുടെ കണ്ണീരായിരുന്നു. ദേവികുളം, മൂന്നാർ പഞ്ചായത്തുകൾ മുഴുവനായും, പള്ളിവാസൽ, ചിന്നക്കനൽ പഞ്ചായത്തുകൾ ഭാഗികമായും, തോട്ടങ്ങളും തോട്ടം തൊഴിലാളികളുമാണ്. ഒരു ദിവസം 300 രൂപ കൂലി കിട്ടണമെങ്കിൽ ഒരു സ്ത്രീ തൊഴിലാളി മുതുകിൽ തൂക്കിയിരിക്കുന്ന ചാക്കിലേക്ക് 27 കിലോ കൊളുന്ത് നുള്ളിയിടണം. കൂടുതൽ നുള്ളിയാൽ കിട്ടുന്നത് 1 കിലോയ്ക്ക് 90 പൈസ വീതം. 10 കിലോ നുള്ളിയാൽ 9 രൂപ കിട്ടും. തൊഴിലാളിക്ക് മാത്രമേ ഈ ദുര്യോഗം ഉള്ളൂ. പക്ഷേ കണ്ടു നിൽക്കുന്ന കങ്കാണിക്ക് ചിലപ്പോൾ 4000 രൂപ വരെ ഇൻസെന്റീവ് കിട്ടും. മാനേജർമാർക്ക് വേറെ. സീസൺ കാലത്ത് ഒരു ദിവസം 100 കിലോയോളം തേയില നുള്ളുന്നവരാണ് ഏറെയും. എന്നിട്ടും തോട്ടം തൊഴിലാളികൾക്ക് പറയാൻ നഷ്ടമാണെന്ന കണക്കുകൾ മാത്രമാണുള്ളത്. ആഗോള വിപണിയിൽ തേയില വ്യവസായം പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളിലൊന്നാണ് കൈക്കു പകരം കത്രിക ഉപയോഗിച്ചു കൊളുന്ത് എടുക്കുന്നത്. ഓരോ തൊഴിലാളിക്കും കൂടുതൽ ശാരീരികാധ്വാനം വേണ്ടിവരുന്ന പരിഷ്കാരം. ഒപ്പം മറ്റൊന്നുകൂടി ചെയ്തു. അന്നുവരെ ഒരു സ്ത്രീ തൊഴിലാളിയുടെ കുടുംബത്തിനു വരെ അനുവദിച്ചിരുന്ന ചികിത്സാ സഹായം നിർത്തലാക്കി. വലിയ രോഗങ്ങളാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ആശുപത്രികളിലേക്കോ അയക്കുന്നതിൽ ഒതുങ്ങി കമ്പനിയുടെ ഉത്തരവാദിത്തം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ തുടർച്ചയായ 12 മണിക്കൂർ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കയറിയിറങ്ങണം. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ 1/2 മണിക്കൂർ കിട്ടും. മഴയായാലും വെയിലായാലും ആ 1/2 മണിക്കൂറിനുള്ളിൽ കഴിച്ചെന്നു വരുത്തി വീണ്ടും പണി തുടങ്ങണം. മഴ നനയാതെ ആഹാരം കഴിക്കാൻ ഒരു ടാർപോളിൻ ഷീറ്റ് എങ്കിലും കെട്ടിത്തരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടന്നിട്ടില്ല. സമരം കഴിഞ്ഞതിൽ പിന്നെ അതിൽ പങ്കെടുത്ത ഞങ്ങളിൽ പലരെയും ശത്രുതയോടെയാണ് കാണുന്നത്. കങ്കാണികളും മാനേജർമാരുമൊക്കെ വേറെ കെട്ടിടത്തിലിരുന്നായിരിക്കും കഴിക്കുന്നത്. ഞങ്ങളിങ്ങനെ എന്നും മഴയും മഞ്ഞും കൂട്ടിക്കുഴച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് ദേവികുളം സ്വദേശി രാജമ്മ പറയുന്നു. കാട്ടുപന്നിയും മുള്ളംപന്നിയും ആനയുമൊക്കെ തേയിലത്തോട്ടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാമെങ്കിലും തൊഴിലാളികൾക്ക് ഏറ്റവും പേടി പാമ്പിനെയാണ്. തേയിലച്ചെടികൾക്കിടയിൽ ചുറ്റിപ്പിണഞ്ഞിരിക്കുന്ന വിഷപ്പാമ്പുകൾ പെട്ടെന്ന് കണ്ണിൽപ്പെടില്ല എന്നത് തന്നെ കാരണം. തൊഴിലാളികളോട് സംസാരിക്കാൻ ഞങ്ങൾ മല കയറിയ ദിവസവും കണ്ടു നല്ല വിഷമുള്ള ഒന്നിനെ. തേയില നുള്ളുന്ന ചാക്കിൽ കയറിയിരുന്ന് പിന്നീട് കടിച്ചിട്ടുള്ള സംഭവങ്ങളും ഏറെയാണ്. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യം മാത്രമാണ് തുണ. കാരണം മലയിറങ്ങി വരുമ്പോഴേക്കും വിഷം വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. മലയിറങ്ങിയാലും വലിയ മെച്ചമുണ്ടാകില്ല. കാരണം മിക്ക തേയില എസ്റ്റേറ്റുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. മുറിവ് കഴുകി വിഷം വ്യാപിക്കുന്നത് തടയാൻ ഒരു തുണിയും കെട്ടിവിടാനേ ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യമുള്ളൂ. കിടത്തി ചികിത്സയ്ക്ക് കിലോമീറ്ററുകൾ താണ്ടി തൊടുപുഴയിലോ അടിമാലിയിലോ എത്തണം. മൂന്നാർ ടൌണിലെ ആശുപത്രിയിൽ തൊഴിലാളികൾക്കായി സൌജന്യ ചികിത്സാ സൌകര്യം ഒരുക്കിയിരുന്നെങ്കിലും ഇപ്പോഴതില്ല. എന്ന് മാത്രമല്ല, ഇവിടത്തെ സ്ത്രീ തൊഴിലാളികളോ അവരുടെ മക്കളോ മരുമക്കളോ പ്രസവാവശ്യത്തിനായി ഇവിടെ എത്തിയാൽ 30,000 അതിൽ മുകളിലേക്കും വിലയുള്ള സിസേറിയൻ മാത്രമാണ് നടക്കാറുള്ളത്. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ആരാഞ്ഞാൽ ഒരു വിഭാഗം തൊഴിലാളികളുടെ മറുപടിക്ക് ഒരേ സ്വരം: വെള്ളം ഫ്രീ, വൈദ്യുതിക്ക് കുറഞ്ഞ നിരക്ക്, വാടകയില്ല, ഞങ്ങൾക്ക് സുഖമാണ്. മറുപടികളിലെ സമാനതകൾ കൊണ്ട് കൗതുകം ജനിപ്പിച്ചെങ്കിലും അധികം വൈകാതെ തന്നെ അതിനുള്ള ഉത്തരവും കിട്ടി. തൊഴിലാളികൾ നിരീക്ഷണത്തിലാണ്. ഇതൊന്നുമല്ലാതെ മറ്റൊരു മറുപടി അവർ പറയാൻ സാധ്യത കുറവ്. തോട്ടത്തിനുള്ളിൽ ചുറ്റിത്തിരിയുന്നതും തൊഴിലാളികളോട് സംസാരിക്കുന്നതും കണ്ടാകണം. കങ്കാണി മുകളിലേക്ക് വിളിപ്പിച്ചു. പിന്നെ ചോദ്യം ചെയ്യലായിരുന്നു. പത്രമാണോ, ചാനലാണോ, ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ, ട്രൈപോഡ് എന്തിനാണ്, എന്ത് ചെയ്യുന്നു, കൂടെയുള്ളത് ആരാണ്, അങ്ങനെ നീണ്ടു ചോദ്യങ്ങൾ. മാനേജറെ വിളിപ്പിക്കുമെന്നും എത്രയും പെട്ടെന്ന് തോട്ടത്തിൽ നിന്ന് ഇറങ്ങണമെന്നും പറഞ്ഞു. എറണാകുളത്തൊരു കോളേജിൽ പഠിക്കുകയാണെന്നും കൂടെയുള്ളത് ഭർത്താവാണെന്നും പറഞ്ഞാണ് തൽക്കാലം രക്ഷപ്പെട്ടത്. സമരം കഴിഞ്ഞതിനു ശേഷം തൊഴിലാളികൾ പലരും നിരീക്ഷണത്തിലാണ്. മല കയറി എത്തുന്നവരോട് സംസാരിക്കുന്നതിനും മറ്റും വിലക്കുണ്ട്. കൂടെയുള്ളവർ പോലും ചിലപ്പോൾ ഒറ്റുകൊടുക്കുമത്രേ.